പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 44 ഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ക്രിസ്തുവിൽ എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത നാമത്തിൽ തലശ്ശേരിയിൽ നിന്നും ക്രിസ്തീയ സ്നേഹ വന്ദനമറിയിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഒരു സമൂഹത്തിന് മേൽ വന്നാൽ ആ സമൂഹത്തിനും ദേശത്തിനും രാജ്യത്തിനും ഉണ്ടാകുന്ന സമ്പൂർണ്ണ രൂപാന്തരത്തിന് ഉദാഹരണമായ ഒരു ചിന്തയാണ് ഇന്നത്തെ കുറിവാക്യമെന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 5:15 വാക്യമാണല്ലോ. അവിടെ പത്രോസിൻ്റെ നിഴൽ വീണ രോഗികൾക്കും സൗഖ്യം ലഭിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ഈ പുസ്തകം എഴുതിയത് ലൂക്കോസ് എന്ന വ്യക്തിയാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകവും അതോടൊപ്പം ലൂക്കോസ് സുവിശേഷം എഴുതിയത് ഈ വൈദ്യനായ ലൂക്കോസ് തന്നെയാണ്. ജാതീയനായ ലൂക്കോസ് ഒരു വൈദ്യനായി ശുശ്രൂഷ ചെയ്ത് വരവേ കർത്താവിനെ അറിഞ്ഞ് കർത്താവിലേക്ക് വരികയും പൗലോസിനോടൊപ്പം ക്രിസ്തീയ ശുശ്രൂഷയിൽ അതിശക്തിയോടെ മുന്നേറുകയും ചെയ്യാൻ ഇടയായി തീർന്നു. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമാണ്. 62 റോമിലെ കാരാഗ്രഹത്തിൽ വച്ച് ഈ പുസ്തകം എഴുതി എന്ന് അനുമാനിക്കുന്നു. 30 മുതൽ 62 വരെ 32 വർഷത്തെ ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. ക്രിസ്തീയ സഭയുടെ ജനനവും വളർച്ചയും പിന്നീട് അതിശക്തമായിട്ടുള്ള സ്വാധീനതകളും പീഡനങ്ങളുമെല്ലാം അതിസൂക്ഷ്മമായി വിവരിച്ചിരിക്കുന്ന പുസ്തകമാണ് ഈ പുസ്തകം എന്ന അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം. സ്തോത്രം. ഈ പുസ്തകത്തിലെ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത യേശു എന്നുള്ളതാണ്. അതിന് ഉപബലകമായി 1:9-11 വാക്യവും 2:33 വാക്യവും നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് അപ്പസ്തോല പ്രവൃത്തി എന്നാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എന്നുള്ളതാണ് ഈ പുസ്തകത്തിന് കൂടുതൽ യോജിക്കുന്ന പേരെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്. കാരണം ഈ പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും പരിശുദ്ധാത്മാവ് വ്യക്തികളെ കരത്തിലെടുത്ത് ഉപയോഗിക്കുന്ന പ്രവൃത്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ പേര് അപ്പസ്തോല പ്രവൃത്തികളെന്ന് ആണെങ്കിലും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശുശ്രൂഷ മാത്രമാണ് പ്രധാനമായി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കാൻ കഴിയുന്നു. അപ്പസ്തോല പ്രവൃത്തികളും ലൂക്കോസ് സുവിശേഷം എഴുതി ആരംഭിക്കുന്നത് തെയോഫിലോസെ എന്നൊരു പദത്തിൽ നിന്നാണെങ്കിൽ ആ പദത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ്. ഈ തെയോഫിലോസെ എന്ന് പറയുന്ന വ്യക്തി ഒരു വ്യക്തിയാണെന്നും അദ്ദേഹം ഹാലലു റോമ രാജ്യത്തെ ഒരു അത്യുന്നത വ്യക്തിയായിരുന്നെന്നും ക്രിസ്തുവിലും വിശ്വാസത്തിലും തൽപരനായ ആ വ്യക്തിയോട് സ്തോത്ര സുവിശേഷം പങ്കുവച്ചപ്പോൾ ആ സ്തോത്ര ആ വ്യക്തിക്ക് സുവിശേഷത്തെക്കുറിച്ചും ആ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ചും ബോധ്യം കൊടുക്കേണ്ടതിന് അപ്പസ്തോലനായ സ്തോത്രം ഹല്ലേലൂയ വൈദ്യനായ ലൂക്കോസ് ഈ പുസ്തകം എഴുതിയെന്നാണ് അനുമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വരുന്നതിന് തൊട്ടു മുമ്പ് അപ്പസ്തോലന്മാരിൽ ഒരുവൻ യൂദ കെട്ടിഞ്ഞാന്ന് ചത്ത് നശിച്ചുപോയി. ശേഷം അവശേഷിക്കുന്ന 11 പേരുടെ അവസ്ഥ ആ യോഹനാൻ സുവിശേഷം 20:19 സ്തോത്രം 19 വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആഴ്ചവട്ടത്തിൻ്റെ 1 ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു എന്ന് വായിക്കുകയാണ്. അതേ യേശു യേശുവിൻ്റെ മരണശേഷം അടക്ക പുനരുത്ഥാനത്തിന് ശേഷം യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ഒരു കൂട്ടരായിരുന്നു അപ്പസ്തോൽമാരെന്ന് കാണുമ്പോൾ എന്തൊക്കെ കഴിയുന്നു. എന്നാൽ യേശു പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷനായി താൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നുവെന്നും താൻ സ്വർഗാരോഹണം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നും താൻ സ്വർഗാരോഹണം ചെയ്താൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്നുള്ള വാഗ്ദത്തം അവർക്ക് കൊടുത്തവരെ പൂർണ്ണമായി ഉറപ്പിച്ചുകൊണ്ടാണ് യേശു സ്വർഗോന്നതികളിലേക്ക് കയറിപ്പോയത്. അതനുസരിച്ച് യേശു സ്വർഗരാഹണം ചെയ്ത അന്നു മുതൽ ഏകദേശം 10 ദിവസം മാർക്കോസിന്റെ മാളിക മുറിയിൽ മറിയയുടെ വീട്ടിൽ അവർ പ്രാർത്ഥനാപൂർവ്വം കാത്തിരുന്നു. 50-ാം നാളെന്ന പെന്തക്കോസ് നാളിൽ, അതായത് യേശു സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 10-ാം ദിവസം പരിശുദ്ധാത്മാ അവരുടെ മേൽ വന്നപ്പോൾ ചെറിയവരും വലിയവരുമാകുന്ന അവരെല്ലാവരും രൂപാന്തരം പ്രാപിപ്പാനിടയായി തീർന്നു. അവർ യഹൂദന്മാരെ ഭയപ്പെട്ടാണ് വാതിലടച്ചിരുന്നതെങ്കിൽ പരിശുദ്ധാത്മാ വന്നപ്പോൾ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തോട് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടെന്ന് അവർ ഹല്ലേലൂയ പത്രോസിനോടും അപ്പസ്തോൽമാരോടും ചോദിക്കുകയും നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്നുള്ള വാക്യങ്ങൾ അന്ന് 3000 പേർ സ്നാനപ്പെട്ട് അവരോട് ചേർന്നു എന്നും വായിക്കുകയാണ് പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്ന ഓ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ ആ വ്യക്തിയുടെ മാത്രമല്ല ആ ദേശത്തിൻ്റെ ചരിത്രം പോലും നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക്, ധൈര്യത്തിലേക്ക്, ബലത്തിലേക്ക് വഴിമാറുമെന്നുള്ളത് ഇന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധാത്മ പകർച്ചയുടെ ശക്തി അവിടം കൊണ്ട് നിന്നില്ല. അത്ഭുതങ്ങൾ 3-ാം അധ്യായത്തിൽ ഓ ദൈവാലയ ഗോപുരത്തുകൾ മുടന്തനായി ഇരുന്ന് വ്യക്തിയുടെ സൗഖ്യവും ഹല്ലേലൂയ മാത്രമല്ല അവരിലൂടെ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയും അവർ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുകയും യെരുശലേം ദൈവാലയത്തിലെ ശലോമോൻ്റെ പറയുന്ന മണ്ഡപം 800 മുഴം നീളമുള്ള ആ വലിയ മണ്ഡപത്തിൽ യേശു നടന്ന് ശുശ്രൂഷ ചെയ്ത ആ മണ്ഡപത്തിൽ ഇവർ ദിനം പ്രതി കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ഷെയർ ചെയ്യുകയും ചെയ്തു എന്ന് ഹല്ലേലൂയ അപ്പസ്തോല പ്രവൃത്തികൾ വ്യക്തമാക്കുകയാണ്. പിന്നീട് സ്തോത്രം ഹല്ലേലൂയ ഉള്ള സംഭവങ്ങൾ അതിൻ്റെ 5:12-15 നമ്മുടെ കുറിവാക്യം 15-ാം വാക്യം വായിക്കുമ്പോൾ അപ്പസ്തോലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിലാരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നീഴലെങ്കിലും അവരിൽ വല്ലവന്റെ മേലും വീടേണ്ടതിന് വീഥികളിൽ വീടിപ്പിന്മേലും കിടക്കമേലും കിടത്തും. ഇത് കൂടാതെ യെരുശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരും വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു എന്ന് അവിടെ വായിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അത് ഭയപ്പെട്ടിരുന്നവരെ ഓ ദേശത്ത് തലയുയർത്തി നിൽക്കുന്നവരാക്കി തീർത്തു എന്ന് മാത്രമല്ല, യെരുശലേം ദേവാലയത്തിൽ തന്നെ അവർ കൂടി വന്ന് വചനം പഠിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യത്തക്കാണ്. സ്വർഗത്തിലെ ദൈവം അവരുടെ മുമ്പിൽ അത്ഭുതവാതിലുകൾ തുറന്നുകൊടുത്ത ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഓ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്താൽ ആ രാജ്യത്തെ പോലും പിടിച്ചടക്കാൻ ആത്മശക്തി ഈ പരിശുദ്ധാത്മശക്തിയിൽ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. അവരിൽ വല്ലവന്റെ മേലും പത്രോസ് കടന്നു പോകുമ്പോൾ അവന് നിഴലെങ്കിലും വീഴേണ്ടതിന് രോഗികളെ വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തമാറെന്ന് വായിക്കുകയാണ്. പത്രോസ് ഏറ്റവും തിരക്കേറിയ ഒരു ശുശ്രൂഷകനായി മാറി. അവർ രാവും പകലും വ്യത്യാസം കൂടാതെ ശുശ്രൂഷയ്ക്കായി ഓടി നടന്നു. അങ്ങനെ അവൻ കടന്നു പോകുമ്പോൾ നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കുന്നു എന്നുള്ള സംഭവം ദേശമുങ്ങാട് പരന്നപ്പോൾ പത്രോസ് കടന്നു പോകുന്ന വീഥികളുടെ ഇരുവശങ്ങളിലും ഹല്ലേലൂയ രോഗികളെ കിടത്തുകയും നിഴൽ തട്ടിയ രോഗികൾ സൗഖ്യമാകുകയും ചെയ്തു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തട്ടിയ രോഗികൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ പത്രോസിന്റെ റൂമാലും ഉത്തരവും കൊണ്ടിട്ട രോഗികൾ സൗഖ്യം പ്രാപിച്ചെങ്കിൽ പത്രോസിന്റെ നിഴൽ വീണ രോഗികൾ സൗഖ്യം പ്രാപിച്ച ചരിത്രമാണ് അപ്പസ്തോല പ്രവൃത്തികളിൽ നമുക്ക് വായിക്കുവാൻ തക്കണം കഴിഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി നീ അതിയായി വാഞ്ചിക്ക്. നിന്റെ എല്ലാ പ്രശ്നത്തിന്റെ ഉത്തരം ആ പരിശുദ്ധാത്മ ശക്തിയിലൂടെ നിനക്ക് ലഭിക്കും. നിശ്ചയം രോഗമാണോ അത് മാറിപ്പോകും, ഭാരമാണോ അത് നീങ്ങിപ്പോകും, നിരാശയാണോ അത് മാറിപ്പോകും, ചുറ്റുപാടിനുള്ള നിന്ദകളോ എതിർപ്പുമാണോ അത് മാറിപ്പോകും. പരിശുദ്ധാത്മ ശക്തി ഒരു ദൈവ പൈതൽ നൽകുന്ന സ്വാതന്ത്ര്യം അത് ആർക്കും വർണ്ണിച്ചുകൂടാതാണും വലുതാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ആ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്ത്. സർവശത്തെ നിന്നെയും നിന്റെ കുടുംബത്തെയും സഭയെ അനുഗ്രഹിക്കും. ലോകമെമ്പാടുമായി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ധൈര്യത്തിന്റെയും യഹോഭക്തിയുടെയും നാം അബ്ബാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെയും ആത്മാവിനെ തന്ന ദൈവം ഈ ധൈര്യവും ബലവും ധാരാളമായി നൽകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു ആത്മശക്തിയായി, വിടുതലായി, ദൈവകൃപയായി തീരുവാൻ കർത്താവിടെ ആക്കി തീർക്കണം. ആരും ഭയത്തിൽ ഓ ഭീതിയിലായിരിക്കാൻ സമ്മതിക്കരുത്. പരിശുദ്ധാത്മാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുക, അങ്ങയുടെ ബലത്താൽ നിറയ്ക്ക്. പത്രോസിനെയും കൂട്ടരെ രൂപാന്തരപ്പെടുത്തി ആത്മശക്തി ഓ ഹലലി ഇന്ന് ഈ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ഹലലി അങ്ങയുടെ ജനത്തിന്മേൽ പകരപ്പെടേണ്ടതിന് അങ്ങയുടെ ദാസനാടിയൻ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി അയക്ക്, ഓ കൂടെ ഇരിക്കുക, എല്ലാവരും ബലപ്പെടുത്ത. ഞങ്ങളെ സഭയായി ആത്മശക്തിയാൽ നിറയ്ക്കുന്ന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുക. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.